ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ INDI സഖ്യം സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് സിയാൽ അറിയിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിനോട് സമൂഹം സ്വീകരിക്കുന്ന സമീപനത്തിൽ ഇനിയും മാറ്റം വരാനുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും ഇരുസഭകളും ഉച്ചവരെ നിർത്തിവച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ച ലോക്സഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതേ തുടർന്നാണ് 18-ാം ലോക്സഭയുടെ 5-ാമത് സമ്മേളനം പിരിഞ്ഞത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. രാജ്യസഭയിലും സമാനമായ രംഗങ്ങളുണ്ടായി. രാജ്യസഭ സമ്മേളിച്ചപ്പോൾ തന്നെ 18 അടിയന്തര പ്രമേയ നോട്ടീസുകൾ ലഭിച്ചതായി ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2 വരെ സഭ നിർത്തിവെക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. ബീഹാറിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗയ ഡൽഹി അമൃത് ഭാരത് എക്സ്പ്രസും വൈശാലി കോഡർമ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 660 MW ബക്സർ തെർമൽ പവർ പ്ലാന്റും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പശ്ചിമബംഗാൾ സന്ദർശനവേളയിൽ 5,200 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ പുതുതായി നിർമ്മിച്ച ഭാഗങ്ങളിൽ മെട്രോ ട്രെയിൻ സർവീസുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 6-വരി എക്സ്പ്രസ് വേക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ INDI സഖ്യം സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സഖ്യ നേതാക്കളും പത്രികാ സമർപ്പണ വേളയിൽ അദ്ദേഹത്തോടൊപ്പം എത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്നലെ പത്രിക നൽകിയിരുന്നു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് അംഗീകാരം നൽകിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വയനാട് MP പ്രിയങ്കാ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടിയായി ലോക്സഭയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ പാതയുടെ സർവേ 2007-08 നടത്തിയെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എങ്കിലും പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് 2023 പുതിയ പാതയുടെ അന്തിമ സ്ഥല സർവേ നടത്തിയിരുന്നു. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തും. മന്ത്രി MB രാജേഷ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. 10 വർഷത്തിലേറെയായ എല്ലാ ബാങ്ക് അക്കൌണ്ടുകളിലും KYC രേഖകൾ വീണ്ടും സമർപ്പിക്കണമെന്ന് സംസ്ഥാനതല ബാങ്കിംഗ് കമ്മിറ്റി ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. ജൻധൻ അക്കൌണ്ടുകളടക്കം എല്ലാ വിഭാഗം അക്കൌണ്ടുകൾക്കും ഇത് ബാധകമാണ്. KYC രേഖകൾ സമർപ്പിക്കാത്ത അക്കൌണ്ട് ഉടമകൾക്ക് ഇടപാടുകൾ നടത്താൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഗവൺമെന്റ് സബ്സിഡി അടക്കം ആനുകൂല്യങ്ങൾ പിൻവലിക്കാൻ കാലതാമസമുണ്ടാവുകയും ചെയ്യുമെന്ന് കമ്മിറ്റി കൺവീനർ KS പ്രദീപ് കുമാർ പറഞ്ഞു. NCC നേവൽ കാഡറ്റുകളുടെ പര്യവേഷണ തുഴച്ചൽ കായൽ യാത്ര കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു. രാജ്യത്തെ മികച്ച നേവൽ യൂണിറ്റ് തെരഞ്ഞെടുക്കുന്നതിന് നടത്തുന്ന ദേശീയ മത്സരത്തിന്റെ ഭാഗമായാണ് പായ്വഞ്ചിയിലെ സാഹസിക കായൽ യാത്ര. ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
രാവിലെ തേവള്ളി NCC 3K നേവൽ യൂണിറ്റിൽ നിന്ന് ആരംഭിച്ച യാത്ര കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഫ്ളാഗ് ഓഫ് ചെയ്തു. അഷ്ടമുടിക്കായലിൽ ആരംഭിച്ച യാത്ര പുന്നമടക്കായൽ, വേമ്പനാട് കായൽ എന്നിവയിലൂടെ ആലപ്പുഴയിലെ കണ്ണങ്കരയിൽ എത്തി മടങ്ങും. ദേശീയ ജലപാത 3 10 ദിവസം കൊണ്ട് 220 km ദൂരം സംഘം സഞ്ചരിക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും ലക്ഷദ്വീപിൽ നിന്നുള്ള 2 ഉൾപ്പെടെ 65 കേഡറ്റുകൾ സെയിലിംഗ് എക്സ്പെഡിഷന്റെ ഭാഗമാണ്. 34 ആൺകുട്ടികളും 29 പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു. യുവജനങ്ങളെ NCCയിലേക്ക് ആകർഷിക്കാനും കേഡറ്റുകളുടെ ധൈര്യം, അപ്രതീക്ഷിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് എന്നിവ വികസിപ്പിക്കാനും സെയിലിംഗ് എക്സ്പെഡിഷൻ സഹായകമാകുമെന്ന് 3 നേവൽ യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 125-ാം പതിപ്പാണിത്. നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGOV ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 29 വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു. സിയാലിന്റെ മേൽനോട്ടത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളും പരീക്ഷണ പറക്കലുകളും പല ഘട്ടങ്ങളായി പൂർത്തീകരിച്ചിരുന്നു. സീപ്ലെയിൻ സേവനത്തിന്റെ ഏകദേശ നിരക്ക് 12,000 രൂപയായിരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ സ്പൈസ് ജെറ്റ് ആയിരിക്കും പ്രാഥമികമായി സർവീസ് ആരംഭിക്കുക. 18 മുതൽ 20 വരെ പേരെ വഹിക്കാൻ കഴിയുന്ന സീപ്ലെയിൻ ആണ് സർവീസിന് ഉപയോഗിക്കുക. ദ്വീപ് നിവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും താങ്ങാവുന്ന പദ്ധതിയെന്ന നിലയിൽ ഗതാഗത വിനോദസഞ്ചാര മേഖലയിൽ സർവീസ് ഉണർവ് പകരുമെന്നാണ് കരുതുന്നത്. കോൺഗ്രസിലെ എത്ര ഉന്നതനായ നേതാവായാലും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്താൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. യുവ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം അന്വേഷണം നടത്തുകയാണെന്നും സതീശൻ പറഞ്ഞു. യുവ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം പരിശോധിച്ചു വരികയാണെന്ന് മുതിർന്ന പാർട്ടി നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അറിയിച്ചു. പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാളിൽ നിന്നും ഇത്തരം നടപടികൾ ഉണ്ടാവരുത് എന്നാണ് അഭിപ്രായമെന്നും തിരുവഞ്ചൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച താമരശ്ശേരിയിലെ 9-കാരിയുടെ വീട്ടിലും അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ വീടുകളിലും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ സന്ദർശനം നടത്തി. ജലസ്രോതസ്സുകളിൽ നിന്ന് പരിശോധനാ സാമ്പിളുകൾ ശേഖരിച്ചു. ട്രാൻസ്ജെൻഡറുകളുടെ കലാഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിന് വർണ്ണപ്പകിട്ട് സംസ്ഥാന കലോത്സവത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമായി. സാമൂഹിക നീതി വകുപ്പാണ് മറ്റന്നാൾ വരെ മേള സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കണ്ടംകുളം ജൂബിലി ഹാളിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ ഇനിയും മാറ്റം വരണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കോഴിക്കോട് ട്രാൻസ്ജെൻഡേഴ്സ് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവം കൈരളി തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിട്ട് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. മേരി സഹേലി പദ്ധതിക്കാണ് 5 പ്രധാന സ്റ്റേഷനുകളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് വനിതാ യാത്രക്കാരുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡിവിഷനിലെ 5 പ്രധാന സ്റ്റേഷനുകളിൽ പ്രത്യേക RPF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സംഘങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വനിതകളെ കണ്ടെത്തി സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കും. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനടി സഹായം ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെടാവുന്ന റെയിൽ മദദ് ഹെൽപ്പ് ലൈൻ പോലുള്ള ഡിജിറ്റൽ പരാതി പ്ലാറ്റ്ഫോമുകളുടെ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. ഈ ദൌത്യത്തിനായി മൊത്തം 64 വനിതാ RPF ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഡിവിഷനിലെ പ്രധാനപ്പെട്ട എല്ലാ രാത്രികാല ട്രെയിനുകളിലും ഈ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്.
കൊല്ലം നിലമേലിൽ കാറുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ മന്ത്രി വീണ ജോർജ് നേതൃത്വം നൽകി. മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിലും ആംബുലൻസിലുമായി പരിക്കേറ്റവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശവും നൽകി. 9 പേർക്കാണ് പരിക്കേറ്റത്. അടുത്ത വർഷത്തെ ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യഗഡുവായി 152,300 രൂപ അടയ്ക്കുന്ന തീയതി ഈ മാസം 25 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഓരോ കവറിനും പ്രത്യേക ബാങ്ക് റഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ച് ഓൺലൈനായോ അല്ലാതെയോ SBIയിലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ പണമടയ്ക്കാം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമലയിൽ രാത്രി 10 നട അടയ്ക്കും. നട തുറന്ന ദിവസം മുതൽ പ്രതികൂല കാലാവസ്ഥയിലും വലിയ തിരക്കാണ് സന്നിധാനത്തുണ്ടായത്. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് 6:30. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ INDA സഖ്യം സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് സിയാൽ അറിയിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിനോട് സമൂഹം സ്വീകരിക്കുന്ന സമീപനത്തിൽ ഇനിയും മാറ്റം വരാനുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.